ഓം ശാന്തി. 20/1/2023 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, നിങ്ങൾ ശാന്തി സ്ഥാപിക്കുന്നതിന് നിമിത്തമാണ്. അതിനാൽ വളരെ വളരെ ശാന്തിയിലിരിക്കണം, ബുദ്ധിയിലുണ്ടായിരിക്കണം. നമ്മൾ ബാബയുടെ ദത്തെടുക്കപ്പെട്ട കുട്ടികൾ, പരസ്പരം സഹോദരി സഹോദരന്മാരാണ്. ചോദ്യം: പൂർണമായും സമർപ്പണമായവർ എന്ന് ആരെ പറയാം? അവരുടെ ലക്ഷണങ്ങൾ എന്തെല്ലാം? ഉത്തരം: ഞാൻ ഈശ്വരീയ മാതാപിതാവിലൂടെ പാലിക്കപ്പെടുന്നു എന്ന ബുദ്ധിയിലുള്ളവരാണ് പൂർണമായും സമർപ്പണമായിട്ടുള്ളവർ. ബാബ, ഇത് സർവ്വതും അങ്ങയുടേതാണ്, അങ്ങ് എന്നെ പാലിക്കുന്നു. ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുന്നുണ്ട്, ഇതെല്ലാം ബാബയ്ക്ക് വേണ്ടിയാണ് എന്ന്. ബാബയ്ക്ക് സഹയോഗം നൽകിക്കൊണ്ടിരിക്കുന്നു. അവരിലൂടെ യജ്ഞത്തിന്റെ ഇത്രയും വലിയ ഉത്തരവാദിത്വം നിർവഹിക്കപ്പെടുന്നു. സർവരുടെയും പാലന നടക്കുന്നു. ഇങ്ങനെയുള്ള കുട്ടികളും അർപ്പണ ബുദ്ധിയുള്ളവരാണ്. അതോടൊപ്പം ഉയർന്ന പദവി നേടുന്നതിന് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണം. ശരീരത്തിന് വേണ്ടി ജോലിയെല്ലാം ചെയ്തുകൊണ്ടും പരിധിയില്ലാത്ത മാതാപിതാവിനെ ഓരോ ശ്വാസത്തിലും ഓർമ്മിക്കണം. ഗീതം: ഓം നമ ശിവായ. ഓം ശാന്തി. ഈ ഗീതം മഹിമയാണ്. വാസ്തവത്തിൽ മഹിമ ഉയർന്നതിലും വെച്ച് ഉയർന്ന പരമാത്മാവിന്റേതാണ്. പരമാത്മാവ് തന്നെയാണ് മാതാപിതാവെന്ന് കുട്ടികൾക്കും അറിയാം. കുട്ടികളിലൂടെ മുഴുവൻ ലോകത്തിനും അറിയാം. ഇപ്പോൾ നിങ്ങൾ മാതാപിതാവിനോടൊപ്പം കുടുംബത്തിലിരിക്കുന്നു. ശ്രീകൃഷ്ണനെ മാതാപിതാവെന്ന് പറയില്ല. കൃഷ്ണനോടൊപ്പം രാധയുണ്ടെങ്കിലും മാതാപിതാവെന്ന് പറയില്ല. കാരണം അവർ പ്രിൻസ് പ്രിൻസസ് ആണ്. ശാസ്ത്രങ്ങളിലെ തെറ്റ് ഇതാണ്. ഇപ്പോൾ ഈ പരിധിയില്ലാത്ത അച്ഛൻ നിങ്ങൾക്ക് സർവ വേദശാസ്ത്രങ്ങളുടെയും സാരം കേൾപ്പിക്കുന്നു. ഈ സമയത്ത് നിങ്ങൾ കുട്ടികൾ സന്മുഖത്തിരിക്കുന്നു. ചില കുട്ടികൾ ദൂരെയാണ്, എന്നാൽ അവരും കേട്ടുകൊണ്ടിരിക്കുന്നു. അവർക്കറിയാം, മാതാപിതാവ് നമുക്ക് സൃഷ്ടിയുടെ ആദിമധ്യ അന്ത്യത്തിന്റെ രഹസ്യം മനസ്സിലാക്കി തരുന്നു. സദാ സുഖിയാക്കുന്നതിനുള്ള മാർഗം അഥവാ യുക്തി കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് വീട് പോലെയാണ്. കുറച്ചു കുട്ടികൾ ഇവിടെയുണ്ട്, കുറച്ചു പുറത്തും. ഇതാണ് ബ്രഹ്മമുഖ വംശാവലി പുതിയ രചന. അത് പഴയ രചനയാണ്. കുട്ടികൾക്കറിയാം, ബാബ നമ്മെ സദാ സുഖിയാക്കാനാണ് വന്നിരിക്കുന്നത്. ലൗകിക അച്ഛനും കുട്ടികളെ വലുതാക്കി സ്കൂളിൽ അയക്കുന്നു. ഇവിടെ പരിധിയില്ലാത്ത അച്ഛൻ നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, പാലിച്ചും കൊണ്ടിരിക്കുന്നു. നിങ്ങൾ കുട്ടികൾക്ക് ഇപ്പോൾ ബാബയല്ലാതെ മറ്റാരുമില്ല. മാതാപിതാവും മനസ്സിലാക്കുന്നുണ്ട്, ഇതെന്റെ മക്കളാണ് എന്ന്. ലൗകിക കുടുംബത്തിലാണെങ്കിൽ 10-15 കുട്ടികൾ കാണും, 2-3 വിവാഹം ചെയ്തും കാണും. ഇവിടെ ഇരിക്കുന്ന സർവരും ബാബയുടെ കുട്ടികളാണ്. എത്ര കുട്ടികൾക്ക് ജന്മം കൊടുക്കണോ അത്രയും ബ്രഹ്മമുഖത്തിലൂടെ ഇപ്പോൾ തന്നെ ചെയ്യണം. അവസാന സമയത്ത് ആവശ്യമില്ല. സർവർക്കും തിരികെ പോകണം. ഈ ഒരേ ഒരു മാതാവാണ് ദത്തെടുക്കുന്നതിന് നിമിത്തം. ഇത് വളരെ വിചിത്രമായ കാര്യമാണ്. ദരിദ്രന്റെ കുട്ടി തീർച്ചയായും മനസ്സിലാക്കും, എന്റെ അച്ഛൻ ദരിദ്രനാണ് എന്ന്. സമ്പന്നന്റെ കുട്ടി മനസ്സിലാക്കും, എന്റെ അച്ഛൻ സമ്പന്നനാണ് എന്ന്. അവിടെ അനേകം മാതാപിതാവുണ്ട്. ഇത് മുഴുവൻ ജഗത്തിന്റെയും ഒരേ ഒരു മാതാപിതാവാണ്. നിങ്ങൾ സർവർക്കും അറിയാം, നമ്മൾ ബാബയുടെ മുഖത്തിലൂടെ ദത്തെടുക്കപ്പെട്ടിട്ടുള്ളവരാണ്. ഇത് നമ്മളുടെ പാരലൗകിക മാതാപിതാവാണ്. ബാബ വരുന്നത് പഴയ സൃഷ്ടിയിൽ. എപ്പോഴാണോ മനുഷ്യർ വളരെ ദുഃഖിതരാകുന്നത് അപ്പോഴാണ്. കുട്ടികൾക്കറിയാം, നമ്മൾ പാരലൗകിക മാതാപിതാവിന്റെ മടിത്തട്ടിലാണ്. നമ്മൾ പരസ്പരം ഭായി ബഹനാണ്. നമുക്ക് മറ്റൊരു ബന്ധവും ഇല്ല. അതിനാൽ സഹോദരി സഹോദരന്മാർ പരസ്പരം വളരെ മധുരവും റോയലും ശാന്തരും ജ്ഞാനിയും സന്തുഷ്ടരുമായിട്ടിരിക്കണം. നിങ്ങൾ ശാന്തി സ്ഥാപിക്കുന്നവരാണ്. അതിനാൽ നിങ്ങളും വളരെ ശാന്തമായിട്ടിരിക്കണം. ഞാൻ പാരലൗകിക അച്ഛന്റെ ദത്തെടുത്ത കുട്ടിയാണ് എന്ന ബുദ്ധിയിലുണ്ടായിരിക്കണം. പരംധാമിൽ നിന്ന് ബാബ വന്നിരിക്കുന്നു. അത് മുത്തച്ഛനാണ്. ഇത് വലിയ സഹോദരനാണ്. പൂർണമായും സമർപ്പണമായവർ മനസ്സിലാക്കും, ഞാൻ ഈശ്വരീയ മാതാപിതാവിന്റെ പാലനയിലാണ് എന്ന്. ബാബ, ഇതെല്ലാം അങ്ങയുടേതാണ്. അങ്ങ് എന്റെ പാലന ചെയ്യുന്നു. സമർപ്പണമാകുന്ന കുട്ടികളിലൂടെ സർവർക്കും പാലന ലഭിക്കുന്നു. ചില കുട്ടികൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും മനസ്സിലാക്കുന്നുണ്ട്, ഇതെല്ലാം ബാബയ്ക്ക് വേണ്ടിയാണ് എന്ന്. ബാബയ്ക്കും സഹയോഗം നൽകിക്കൊണ്ടിരിക്കുന്നു. ഇല്ല എങ്കിൽ യജ്ഞത്തിന്റെ ചെലവുകൾ എങ്ങനെ നടക്കും? രാജാറാണിയെയും മാതാപിതാവ് എന്ന് പറയുന്നു. അവർ ഭൗതിക മാതാപിതാവാണ്. രാജ്യമാതാവെന്നും പറയുന്നു, രാജ്യപിതാവെന്നും പറയുന്നു. ഇത് പരിധിയില്ലാത്തതാണ്. കുട്ടികൾക്കറിയാം, നമ്മൾ മാതാപിതാവിനോടൊപ്പമാണ് ഇരിക്കുന്നത്. ഇതും കുട്ടികൾക്കറിയാം, നമ്മൾ എത്രത്തോളം പഠിക്കുന്നു പഠിപ്പിക്കുന്നുവോ അത്രത്തോളം ഉയർന്ന പദവി ലഭിക്കും. അതോടൊപ്പം ശരീരത്തിന് വേണ്ട കർമ്മവും ചെയ്യണം. ഈ ദാദയും വൃദ്ധനാണ്. ശിവ് ബാബയെ ഒരിക്കലും വൃദ്ധനെന്നോ യുവാവെന്നോ പറയില്ല. ബാബ നിരാകാരനാണ്. ഇതും നിങ്ങൾക്കറിയാം, നമ്മൾ ആത്മാക്കളെ നിരാകാരനായ ബാബ ദത്തെടുത്തിരിക്കുകയാണ്. സാകാരത്തിൽ ബ്രഹ്മാവും. ആത്മാവ് പറയുകയാണ്, ഞാൻ ബാബയെ സ്വന്തമാക്കി. ഇനി താഴേക്ക് വരികയാണെങ്കിൽ നമ്മൾ സഹോദരി സഹോദരന്മാർ ബ്രഹ്മാവിനെ സ്വന്തമാക്കി. ശിവ് ബാബ പറയുന്നു, നിങ്ങൾ ബ്രഹ്മാവിലൂടെ എന്റെ ബ്രഹ്മാ മുഖവംശാവലിയായി. ബ്രഹ്മാവും പറയുന്നു, നിങ്ങൾ എന്റെ മക്കളായി തീർന്നു. നിങ്ങൾ ബ്രാഹ്മണരുടെ ബുദ്ധിയിൽ ഓരോ ശ്വാസത്തിലുമുണ്ട്. ഇത് അച്ഛനും അത് മുത്തച്ഛനുമാണ്. അച്ഛനേക്കാൾ കൂടുതൽ മുത്തച്ഛനെയാണ് ഓർമ്മിക്കുന്നത്. ആ മനുഷ്യർ അച്ഛനോട് വഴക്കടിച്ചും മുത്തച്ഛനിൽ നിന്ന് സമ്പത്ത് കൈക്കലാക്കുന്നു. നിങ്ങളും പരിശ്രമിച്ച് ബാബയേക്കാൾ കൂടുതൽ മുത്തച്ഛനിൽ നിന്ന് സമ്പത്ത് നേടണം. ബാബ ചോദിക്കുമ്പോൾ സർവരും പറയും, ഞാൻ നാരായണനെ വരിക്കും എന്ന്. ചില പുതിയ കുട്ടികൾ ഉണ്ടായിരുന്നു. പവിത്രമായി ജീവിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ അവർക്ക് കൈ ഉയർത്താൻ സാധിക്കില്ല. പറയും, മായ വളരെ ശക്തിശാലിയാണ് എന്ന്. ശ്രീനാരായണനെ അഥവാ ശ്രീലക്ഷ്മിയെ വരിക്കും എന്നവർക്ക് പറയാൻ സാധിക്കില്ല. നോക്കൂ, ബാബ സന്മുഖത്ത് വന്ന് കേൾപ്പിക്കുമ്പോൾ എത്ര സന്തോഷത്തിന്റെ ലഹരി വർദ്ധിക്കുന്നു. ബുദ്ധിയെ റിഫ്രഷ് ചെയ്യുന്നു. അപ്പോൾ സന്തോഷത്തിന്റെ ലഹരി വർദ്ധിക്കുന്നു. പിന്നെ ചിലർക്ക് ആ ലഹരി സ്ഥിരമായി നിലനിൽക്കുന്നു, ചിലരിൽ കുറഞ്ഞു പോകുന്നു. പരിധിയില്ലാത്ത ബാബയെ ഓർമ്മിക്കണം. 84 ജന്മങ്ങളെ ഓർമ്മിക്കണം. ചക്രവർത്തി പദവിയെയും ഓർമ്മിക്കണം. അംഗീകരിക്കാത്തവർക്ക് ഓർമ്മ നിലനിൽക്കില്ല. ബാബ്ദാദ മനസ്സിലാക്കുന്നു, ബാബ ബാബ എന്ന് പറയുന്നുണ്ടെങ്കിലും സത്യം സത്യമായി ഓർമ്മിക്കുന്നുമില്ല. ലക്ഷ്മീനാരായണനെ വരിക്കാൻ യോഗ്യതയുമില്ല. നടപ്പും അങ്ങനെയാണ്. അന്തർയാമിയായ ബാബ ഓരോരുത്തരുടെയും ബുദ്ധിയെ മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ ശാസ്ത്രങ്ങളുടെ ഒരു കാര്യവുമില്ല. ബാബ വന്ന് രാജയോഗം പഠിപ്പിച്ചു. അതിന്റെ പേരാണ് ഗീത എന്ന്. ബാക്കി ചെറിയ ചെറിയ ധർമ്മത്തിലുള്ളവർ അവരവരുടേതായ ശാസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നു, പഠിച്ചുകൊണ്ടിരിക്കുന്നു. ബാബ ശാസ്ത്രം പഠിച്ചിട്ടില്ല. പറയുന്നു, കുട്ടികളെ, ഞാൻ സ്വർഗത്തിലേക്കുള്ള മാർഗം പറഞ്ഞു തരാനാണ് വന്നിരിക്കുന്നത്. അശരീരിയായി നിങ്ങൾ എങ്ങനെ വന്നോ അതേപോലെ തിരികെ പോകണം. ദേഹസഹിതം ഈ ദുഃഖത്തിന്റെ സർവ കർമ്മബന്ധനങ്ങളെയും ഉപേക്ഷിക്കണം. കാരണം ദേഹം പോലും ദുഃഖം നൽകുന്നു. രോഗം വന്നാൽ ക്ലാസ്സിൽ വരാൻ സാധിക്കില്ല. അതിനാൽ ഇതും ദേഹത്തിന്റെ ബന്ധനമായി തീർന്നു. ഇതിൽ ബുദ്ധി വളരെ ശ്രേഷ്ഠമായിരിക്കണം. ആദ്യം നിശ്ചയമുണ്ടായിരിക്കണം, ബാബ സ്വർഗം രക്ഷിക്കുന്നു, ഇപ്പോൾ ഇത് നരകമാണ്. ആരെങ്കിലും മരിച്ചാൽ പറയും സ്വർഗത്തിൽ പോയി എന്ന്. അപ്പോൾ തീർച്ചയായും നരകത്തിലായിരുന്നു. എന്നാൽ ഇതിപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി. കാരണം നിങ്ങളുടെ ബുദ്ധി സ്വർഗത്തിലാണ്. നിങ്ങളുടെ ബുദ്ധിയിലിരിക്കുന്നതിന് ബാബ ദിവസേന പുതിയ പുതിയ രീതിയിലൂടെ മനസ്സിലാക്കി തരുന്നു. നമ്മുടേത് പരിധിയില്ലാത്ത മാതാപിതാവാണ്. അപ്പോൾ ബുദ്ധി തീർത്തും മുകളിലേക്ക് പോകും. പിന്നെ പറയും, ഈ സമയത്ത് ബാബ ആബുവിലാണ്, തീർത്ഥയാത്രയ്ക്ക് പോകുന്നു. ബദ്രീനാഥ ക്ഷേത്രം മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. വഴികാട്ടികളാണ് കൊണ്ടുപോകുന്നത്. ബദ്രീനാഥൻ കൊണ്ടുപോകാൻ സ്വയം വരുന്നില്ല. മനുഷ്യർ വഴികാട്ടികളാകുന്നു. ഇവിടെ ശിവ് ബാബ പരംധാമിൽ നിന്ന് സ്വയം വരുന്നു. പറയുന്നു, ഹേ ആത്മാക്കളെ, നിങ്ങൾക്ക് ഈ ശരീരം ഉപേക്ഷിച്ച് ശിവപുരിയിലേക്ക് പോകണം. പോകേണ്ട ലക്ഷ്യം തീർച്ചയായും ഓർമ്മയുണ്ടായിരിക്കും. അവിടെ ചൈതന്യത്തിൽ ബദ്രീനാഥൻ വന്ന് കുട്ടികളെ കൂടെ കൊണ്ടുപോകുന്നില്ല. അവർ ഇവിടെ നിവസിക്കുന്നവരാണ്. പരമപിത പരമാത്മാവ് പറയുന്നു, ഞാൻ പരംധാം നിവാസിയാണ്, നിങ്ങളെ കൊണ്ടുപോകാനാണ് വന്നിരിക്കുന്നത്. കൃഷ്ണന് ഇങ്ങനെ പറയാൻ സാധിക്കില്ല. രുദ്ര ശിവ ബാബ എന്ന് പറയുന്നു, ഈ രുദ്ര യജ്ഞം രചിച്ചിരിക്കുന്നു. ഗീതയിലും രുദ്രന്റെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ആത്മീയ അച്ഛൻ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ. വിനാശം വരുമ്പോൾ ആത്മാവിനെ ശരീരം വിട്ട് നേരെ ബാബയുടെ അടുത്തേക്ക് പോകുന്നതിനുള്ള യാത്രയാണ് ബാബ യുക്തിയോടെ പഠിപ്പിക്കുന്നത്. പിന്നെ ശുദ്ധമായ ആത്മാവിന് ശുദ്ധമായ ശരീരം വേണം. അത് പുതിയ സൃഷ്ടിയിലെ ലഭിക്കൂ. ഇപ്പോൾ സർവാത്മാക്കളും കൊതുകിൻ കൂട്ടത്തെ പോലെ ബാബയോടൊപ്പം തിരികെ പോകും. അതിനാലാണ് ബാബയെ തോണിക്കാരൻ എന്ന് പറയുന്നത്. ഈ വിഷയസാഗരത്തിൽ നിന്നും അക്കരെ കൊണ്ടുപോകുന്നു. കൃഷ്ണനെ തോണിക്കാരൻ എന്ന് പറയാൻ സാധിക്കില്ല. ബാബ തന്നെയാണ് ഈ ദുഃഖത്തിന്റെ ലോകത്തിൽ നിന്ന് സുഖത്തിന്റെ ലോകത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഇതേ ഭാരതം വിഷ്ണുപുരി ലക്ഷ്മി നാരായണന്റെ രാജ്യമായിരുന്നു. ഇപ്പോൾ രാവണപുരിയാണ്. രാവണന്റെ ചിത്രവും കാണിക്കണം. ചിത്രങ്ങളിലൂടെ വളരെ സേവനം ചെയ്യണം. ഏതുപോലെ നമ്മുടെ ആത്മാവ്, അതുപോലെയാണ് ബാബയുടെയും ആത്മാവ്. നമ്മൾ ആദ്യം അജ്ഞാനികളായിരുന്നു. ബാബ ജ്ഞാനസാഗരനാണ്. രചയിതാവിനെയും രചനയെയും മനസ്സിലാക്കാത്തവരെയാണ് അജ്ഞാനി എന്ന് പറയുന്നത്. രചയിതാവിലൂടെ രചയിതാവിനെയും രചനയെയും മനസ്സിലാക്കുന്നവരെയാണ് ജ്ഞാനി എന്ന് പറയുന്നത്. ഈ ജ്ഞാനം നിങ്ങൾക്ക് ഇവിടെയാണ് ലഭിക്കുന്നത്, സത്യയുഗത്തിൽ ലഭിക്കുന്നില്ല. അവർ പറയുന്നു, പരമാത്മാവ് വിശ്വത്തിന്റെ അധികാരിയാണ് എന്ന്. മനുഷ്യർ ആ അധികാരിയെയാണ് ഓർമ്മിക്കുന്നത്. എന്നാൽ വാസ്തവത്തിൽ വിശ്വത്തിന്റെ അഥവാ സൃഷ്ടിയുടെ അധികാരിയാകുന്നത് ലക്ഷ്മി നാരായണനാണ്. നിരാകാരനായ ശിവ ബാബ വിശ്വത്തിന്റെ അധികാരിയാകുന്നില്ല. അതിനാൽ അവരോട് ചോദിക്കണം, അധികാരി നിരാകാരനാണോ അതോ സാകാരിയാണോ എന്ന്. നിരാകാരന് സാകാര സൃഷ്ടിയുടെ അധികാരിയാകാൻ സാധിക്കില്ല. ബാബ ബ്രഹ്മാണ്ടത്തിന്റെ അധികാരിയാണ്. ബാബ തന്നെ വന്നാണ് പതീത ലോകത്തെ പാവനമാക്കുന്നത്. സ്വയം പാവന ലോകത്തിന്റെ അധികാരിയാകുന്നില്ല. അതിന്റെ അധികാരിയാകുന്നത് ലക്ഷ്മി നാരായണനാണ്, ആക്കുന്നത് ബാബയാണ്. ഇത് മനസ്സിലാക്കേണ്ട ഗൂഹ്യമായ കാര്യങ്ങളാണ്. നമ്മൾ ആത്മാക്കൾ ബ്രഹ്മതത്വത്തിൽ വസിക്കുമ്പോൾ ബ്രഹ്മാണ്ടത്തിന്റെ അധികാരികളാണ്. ഏതുപോലെ രാജാ റാണി പറയുന്നു ഞങ്ങൾ ഭാരതത്തിന്റെ അധികാരികളാണ് എന്ന്, അതേപോലെ പ്രജകളും പറയും ഞാൻ അധികാരിയാണ് എന്ന്. അവിടെ വസിക്കുന്നുണ്ടല്ലോ, ബാബയും ബ്രഹ്മാണ്ടത്തിന്റെ അധികാരിയാണ്, നമ്മളും അധികാരികളാണ്. പിന്നെ ബാബ വന്ന് പുതിയ സൃഷ്ടി രചിക്കുന്നു, പറയുന്നു എനിക്കിവിടെ രാജ്യം ഭരിക്കണ്ട, ഞാൻ മനുഷ്യനാകുന്നില്ല, ഞാൻ ഈ ശരീരം ലോണായി എടുക്കുന്നു, നിങ്ങളെ സൃഷ്ടിയുടെ അധികാരിയാക്കുന്നതിന് രാജയോഗം പഠിപ്പിക്കുന്നു. നിങ്ങൾ എത്രത്തോളം പുരുഷാർത്ഥം ചെയ്യുന്നുവോ അത്രയും ഉയർന്ന പദവി ലഭിക്കുന്നു, ഇതിൽ കുറവ് വരുത്തരുത്. ടീച്ചർ സർവരെയും പഠിപ്പിക്കുന്നു, പരീക്ഷയിൽ വളരെ പേർ പാസ്സാകുമ്പോൾ ടീച്ചറിന്റെ പേരും പ്രശസ്തമാകുന്നു. പിന്നെ അവർക്ക് ഗവൺമെന്റിൽ നിന്ന് സ്ഥാനക്കയറ്റം ലഭിക്കുന്നു. ഇവിടെയും അങ്ങനെയാണ്, എത്രത്തോളം നന്നായി പഠിക്കുന്നുവോ അത്രയും ഉയർന്ന പദവി ലഭിക്കുന്നു, മാതാപിതാവും സന്തോഷിക്കുന്നു. പരീക്ഷയിൽ പാസ്സാകുമ്പോൾ മധുരം വിതരണം ചെയ്യാറില്ലേ? ഇവിടെ നിങ്ങൾ ദിവസവും മധുരം വിതരണം ചെയ്യുന്നു, പിന്നീട് പരീക്ഷയിൽ പാസ്സാകുമ്പോൾ സ്വർണ പുഷ്പങ്ങൾ വിതറും. നിങ്ങളുടെ മേൽ ആകാശത്തിൽ നിന്നൊന്നും പുഷ്പങ്ങൾ വർഷിക്കില്ല, എന്നാൽ നിങ്ങൾ തീർത്തും സ്വർണത്തിന്റെ കൊട്ടാരത്തിന്റെ അധികാരിയായി തീരുന്നു. ഇവിടെ ആരുടെയെങ്കിലും മഹിമ ചെയ്യുന്നതിനാണ് സ്വർണത്തിന്റെ പുഷ്പമുണ്ടാക്കി വർഷിക്കുന്നത്. ഏതുപോലെ ദർഭംഗയിലെ രാജാവ് വളരെ സമ്പന്നനായിരുന്നു, അദ്ദേഹത്തിന്റെ മകൻ വിദേശത്ത് പോയപ്പോൾ പാർട്ടി നൽകിയിരുന്നു, വളരെ പൈസ ചെലവഴിച്ചു, സ്വർണത്തിന്റെ പുഷ്പങ്ങൾ ഉണ്ടാക്കി വർഷിച്ചു, അതിനുവേണ്ടി വളരെ ചിലവ് ചെയ്തു, പേര് പ്രശസ്തമായി. പറഞ്ഞിരുന്നു നോക്കൂ ഭാരതവാസികൾ എന്തുമാത്രം പൈസ ചെലവഴിക്കുന്നുവെന്ന്, നിങ്ങൾ സ്വയം സ്വർണത്തിന്റെ കൊട്ടാരങ്ങളിൽ വസിക്കും, അപ്പോൾ നിങ്ങൾക്ക് എത്ര ലഹരിയുണ്ടായിരിക്കണം. ബാബ പറയുന്നു കേവലം എന്നെയും ചക്രത്തെയും ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങളുടെ തോണി അക്കരെ എത്തും, എത്ര സഹജമാണ്. നിങ്ങൾ കുട്ടികൾ ചൈതന്യ ശലഭങ്ങളാണ്, ബാബ ചൈതന്യ പ്രകാശമാണ്. നിങ്ങൾ പറയുന്നു നമ്മുടെ രാജ്യം സ്ഥാപിക്കപ്പെടണം എന്ന്. ഇപ്പോൾ സത്യമായ ബാബ ഭക്തിയുടെ ഫലം നൽകാൻ വേണ്ടി വന്നിരിക്കുന്നു. ബാബ സ്വയം പറഞ്ഞിട്ടുണ്ട് ഞാൻ എങ്ങനെ വന്ന് പുതിയ ബ്രാഹ്മണരുടെ സൃഷ്ടി രചിക്കുന്നുവെന്ന്. എനിക്ക് തീർച്ചയായും വരേണ്ടി വരുന്നു. നിങ്ങൾ കുട്ടികൾക്കറിയാം നമ്മൾ ബ്രഹ്മകുമാർ കുമാരിമാരാണ്, ശിവ് ബാബയുടെ പേരക്കുട്ടികളാണ്. ഇത് വിചിത്രമായ കുടുംബമാണ്. എങ്ങനെ ദേവീ ദേവതാ ധർമ്മത്തിന്റെ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുന്നു വൃക്ഷത്തിന്റെ ചിത്രത്തിൽ സ്പഷ്ടമാണ്. നിങ്ങൾ താഴെയിരിക്കുന്നു. നിങ്ങൾ കുട്ടികൾ എത്ര സൗഭാഗ്യശാലികളാണ്. ഏറ്റവും പ്രിയപ്പെട്ട ബാബ മനസ്സിലാക്കിത്തരുന്നു ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ കുട്ടികളെ രാവണന്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കുന്നതിനാണ്. രാവണൻ നിങ്ങളെ രോഗിയാക്കി. ഇപ്പോൾ ബാബ പറയുന്നു എന്നെ ഓർമ്മിക്കൂ, അർത്ഥം ശിവ് ബാബയെ ഓർമ്മിക്കൂ. ഇതിലൂടെ നിങ്ങളുടെ ജ്യോതി തെളിയും, പിന്നീട് നിങ്ങൾ പറക്കുന്നതിന് യോഗ്യരാകും. മായ സർവരുടെയും ചിറക് മുറിച്ചു കളഞ്ഞിരിക്കുന്നു. ശരി, വളരെ കാലത്തെ വേർപാടിനു ശേഷം കളഞ്ഞുപോയി തിരികെ കിട്ടിയ കുട്ടികളെ പ്രതി മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും പുലർക്കാല വന്ദനവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഒന്ന്, ബുദ്ധിയെ ശ്രേഷ്ഠമാക്കുന്നതിന് ദേഹത്തിലിരുന്നും ദേഹത്തിന്റെ ബന്ധനത്തിൽ നിന്ന് വേറിട്ടിരിക്കണം. അശരീരിയാകുന്നതിനുള്ള അഭ്യാസം ചെയ്യണം. രോഗാവസ്ഥയിലും ബാബയുടെ ഓർമ്മയിലിരിക്കണം. രണ്ട്, പാരലൗകിക മാതാപിതാവിന്റെ കുട്ടികളായിത്തീർന്നു, അതിനാൽ വളരെ വളരെ സ്വീറ്റും റോയലും ശാന്തരും ജ്ഞാനികളും സന്തുഷ്ടരുമാകണം. ശാന്തിയിലിരുന്ന് ശാന്തി സ്ഥാപിക്കണം. വരദാനം, ആത്മീയതയോടൊപ്പം രമണീയതയിൽ വരുന്ന മര്യാദാ പുരുഷോത്തമന്മാരായി ഭവിക്കട്ടെ. പല കുട്ടികളും ഒരുപാട് കളിതമാശകളിൽ ഏർപ്പെടുന്നു, അത് തന്നെയാണ് രമണീയതയെന്നും കരുതുന്നു. രമണീയതയെന്ന ഗുണം നല്ലതാണ്, പക്ഷേ വ്യക്തി, സമയം, സംഘടന, സ്ഥാനം, വായുമണ്ഡലം എന്നിവ അനുസരിച്ച് രമണീയത നല്ലതായി തോന്നും. ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഒരു കാര്യമെങ്കിലും ശരിയല്ല എങ്കിൽ രമണീയതയും വ്യർത്ഥത്തിന്റെ ലൈനിലാണ് ഗണിക്കപ്പെടുക. പിന്നെ ഇവർ വളരെ നന്നായി ചിരിക്കും, പക്ഷേ സംസാരം വളരെ കൂടുതലാണ് എന്ന സർട്ടിഫിക്കറ്റും ലഭിക്കും. അതിനാൽ കളിതമാശ നല്ലതെന്ന് പറയുന്നത് അതിൽ ആത്മീയതയുണ്ടെങ്കിൽ, ആ ആത്മാവിന് പ്രയോജനമുള്ളതാണെങ്കിൽ, പരിധിക്കുള്ളിലുള്ള സംസാരമാണെങ്കിൽ പറയാം മര്യാദ പുരുഷോത്തമർ. സ്ലോഗൻ, സദാ സ്വസ്ഥമായിരിക്കണമെങ്കിൽ ആത്മീയ ശക്തിയെ വർദ്ധിപ്പിക്കൂ. ഓം ശാന്തി.